ആ കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ചക്കബോധം ദഹിച്ച് ഗ്യാസായി. പതിവില്ലാത്ത സമയത്ത് കഴിച്ചാൽ വീണ്ടും അശാന്തിയായി. അപ്പൊ ഈ ചക്കയിൽ നിങ്ങളുടെ ബോധം എത്തിയത് മുതൽ നിങ്ങൾ അശാന്തിയിലാണ്. ഒരു തോട്ടി കിട്ടി, അശാന്തി തീർക്കാൻ ചക്കയിടാൻ തോട്ടി കിട്ടി. തോട്ടി എന്നാണോ അവിടെ പറയാ? ഓക്കെ, എത്തുന്നില്ല, വീണ്ടും അശാന്തിയായി. വീണ്ടും അതേലൊരു കമ്പുവെച്ച് കിട്ടി, അതപ്പോ റാ പോലായി. അതൊരു തരത്തിൽ നിവർത്തി താഴെ ചെന്ന് നിന്നപ്പോ ഒരു മൂന്നടിയും കൂടെ പൊക്കം വേണം. ഒരു മേശ പിടിച്ചുകൊണ്ടിട്ട് അതേക്ക് ഈ സമയത്തൊക്കെയുള്ള അശാന്തിയും അറിയാം, കാല് പൊടിയാം, ഇതൊക്കെ ഉണ്ട്. പൊടിയിൽ ഇത് ഇട്ടുകൊണ്ടത് ഇട്ടപ്പൊ കൃത്യം തലയെ വീഴാം, താഴെന്നായിരുന്നു എത്തിക്കാൻ വേണ്ടി. ഇതൊക്കെ കൊണ്ടുവന്ന് ഒരു തരത്തിൽ ഇതരിഞ്ഞ് ചക്ക ഉപ്പേരിയാക്കി. ഇത്രയും പണിക്കിടയിൽ അശാന്തി മാത്രമാവും. ഉപ്പേരിയായി കഴിഞ്ഞപ്പോൾ ബോധം ചക്കയിൽ നിന്ന് പിൻവലിഞ്ഞു. മനസ്സിലായില്ല, പുതുതായി എന്തെങ്കിലും കിട്ടിയോ? ചക്ക കാണുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ബോധം എത്തിയതാണോ? അതല്ല, ചക്ക പുതുതായി വല്ലതും തന്നു. ചക്കപ്പണി കഴിഞ്ഞപ്പോ ബോധം പഴയപോലെ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയമായി ഉയരുക, വീണ്ടും അത് പഴയ അവസ്ഥയിലെത്തുക. ഉയർന്നു കഴിഞ്ഞുള്ള ബോധം തീരുമ്പോൾ ഉയർന്നതിനെ ഇല്ലാതാക്കിയത് ഈ വിഷയമാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതിൽ കിടന്ന ഈ ലോകം കറങ്ങുന്നു. അപ്പൊ വിവരമുള്ളവൻ ആലോചിക്കും, മുമ്പ് ഈ ചക്ക ഇല്ലാത്തപ്പോ എത്ര സുഖമായി. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നത് നേരെ തിരിച്ച, ഓരോന്നിനും സാധനങ്ങൾ കൊണ്ട് സംതൃപ്തമാകാമെന്ന് വിചാരിച്ചാ കൊടുക്കുന്നത്. അവസാനം ഇതെല്ലാം കൂടിയാണ് നമ്മളെ കൊടുക്കുന്നത്. പണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മകൻ ചെരുപ്പ് തേച്ച് കഴുകുന്ന കണ്ടാൽ കർമ്മൊരു ചോദിക്കും, എത്ര നേരമായിട ആ ചെരുപ്പ് നിന്നെ അസ്വസ്ഥമാക്കുന്നു, അതില്ലാതൊന്ന് നടന്നാൽ എത്ര സുഖമുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവാണ്, ഗുരുവായൂരോ പഴനിയിലോ ഒക്കെ പോയാൽ പഠിക്കൻ ചെരുപ്പിട്ടേച്ചാ പോയി നിൽക്കുന്നത്. തൊഴുമ്പോ ചെരുപ്പിനെയാണോ തൊഴുന്നത്? ഭഗവാനെ ആയിരിക്കോ? തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് ഓർത്താണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ പണ്ട് കാർന്നവന്മാർ പറഞ്ഞു കൊടുക്കുക, മോനെ ഏതൊന്നും കൂടി വേണ്ട എന്ന് വെക്കുമ്പോഴാണ് നീ തൃപ്തനാവുക. ഈ കപ്പല് മുങ്ങാൻ നേരത്ത് SOS വന്നാൽ ഇതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തെ സാധനങ്ങൾ എടുത്ത് കടലിലേക്ക് എറിയുന്നൊരു സമയമുണ്ട്. കേട്ടിട്ടില്ല? കാരണം ഈ ഭാരം കുറച്ചക്കരെ എത്താനുള്ള ശ്രമമാണ്. ഇങ്ങനെ ഇതെല്ലാം വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ഇതിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. കേട്ടിട്ടില്ല? കപ്പലിന്റെ ഒരു വാട്ടർമാർക്കുണ്ട്. അത് കടക്കുമ്പോഴോ അതുമല്ലെങ്കിൽ ഒരു തുള വീഴുമ്പോഴോ ഇത് മുങ്ങും എന്ന് തോന്നിയാൽ, ഒരു വേള അക്കരെ എത്താൻ ഇത് കളഞ്ഞാ മതിയെന്ന് തോന്നിയാൽ വലിച്ചെറിയുന്നത് പോലെ, എപ്പോഴാണോ ഈ ഭാരമെല്ലാം ഒന്ന് വലിച്ചെറിയുന്നത്. അപ്പോ കിട്ടുന്ന ഒരു സുഖം, യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ സദാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ അവിഷ്യന്തി. എന്നീ ദുഃഖം അവസാനിക്കും. മനുഷ്യ നീ പുറം ലോകത്തേക്ക് നോക്കിപ്പോയാൽ എന്ന് തോൽപ്പായ പോലെ വിശാലമായ ഈ ലോകം ചുരുട്ടി നീ കക്ഷത്തിൽ വെക്കുന്നുവോ, അന്ന് നീ ശാന്തനാവും. നടക്കുവോ? ഈ വിശ്വം തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വെക്കുക. മറ്റൊരു വഴിയും ഉപനിഷത്ത് പറയും, ബുദ്ധിമാനായവൻ പ്രത്യേകാത്മാവിനെ കണ്ടിട്ട് ഇതെല്ലാം വലിച്ചെറിയും. ഏതൊന്നുകൂടി വേണ്ട, വേണം എന്ന് തോന്നുന്ന നിമിഷം മുതൽ എന്താണ് അസ്വസ്ഥത, അതെനിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചു കഴിയും സുഖമായി. എതിർച്ചയാ വന്നു എങ്കിൽ വന്നോട്ടെ, ഞാൻ ഇവിടുന്ന് ഇളകാൻ തയ്യാറല്ല. എത്ര വേണ്ട എന്ന് വെക്കുന്നുവോ അത്രയും സുഖമാണ്. അത് നോക്കിയാലറിയാം, ഈ കുട്ടിക്കാലത്ത് നോക്കിയാലറിയാം, ചോറ് വിളമ്പുമ്പോ അമ്മ ഈ കൂട്ടാനൊക്കെ കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തനെ ആർത്തി കൂടും, കുറെ കൂടെ വിളമ്പാൻ പറഞ്ഞ് ബഹളമൊക്കെ. ഇപ്പോഴമ്മയുടെ പ്രകൃതി കേറിട്ട് പറയുന്നു, നിനക്ക് മാത്രം തന്നാൽ മതി, എല്ലാവർക്കും കൊടുക്കണ്ടേ, അത് മതി. അപ്പൊ അവനെ നേരത്തെ കണ്ടിട്ട് അമ്മ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു അര സ്പൂൺ വിളമ്പും. അപ്പോഴേക്കും ഇവൻ കോവിച്ച് വശാകുമ്പോൾ ഒരു സ്പൂൺ കൂടെ കൊടുക്കും. ഞാൻ നാല് പ്രാവശ്യമായി വിളമ്പും. അമ്മ ഈ നാല് പ്രാവശ്യം വിളമ്പിയത് മറ്റൊരു ഒരു പ്രാവശ്യം വിളമ്പാൻ പോകുന്ന സാധനം തന്നെയാണ്. അമ്മയും മോശമല്ല, അമ്മ ഇവനെ നാല് പ്രാവശ്യം കൊടുക്കും. പിന്നെ ദേഷ്യപ്പെട്ടു ആയിട്ട് കൊടുക്കുന്നത്, മറ്റവന് വിളമ്പുമ്പോ സൗമ്യമായിട്ട് ഒറ്റ വിളമ്പാണ്, അതിവന് കൊടുത്തതിനേക്കാൾ അല്പം കൂടുതലുണ്ടാവും. അവനത് ചോറ് കൊണ്ട് മൂടിയിട്ട് അമ്മ പോയി ബാക്കി കറി എടുത്തു വരുമ്പോ അവന് വിളമ്പി എന്നുള്ളത് അമ്മ അറിയില്ല. അതാണ് എന്റെ അർത്ഥം. ഇവന് വിളമ്പിയതൊക്കെ അമ്മയ്ക്കറിയാം. മൂന്ന് പ്രാവശ്യം വിളമ്പി, നാല് പ്രാവശ്യം വിളമ്പി, നിനക്ക് ഞാൻ തന്നതാണ്. മറ്റവന് തന്നോ തന്നില്ലയോ എന്ന് അമ്മയ്ക്ക് തന്നെ സംശയം. അപ്പൊ അവനൊരു കാര്യം ചെയ്യും, ചോറ് മാന്തി കൊടുത്ത ആഹാരം മൂടിയിട്ടിട്ട് അവൻ അമ്മ രണ്ടാമത് മറ്റേ പലഹാരം കൊണ്ടുവന്ന് വിളമ്പുന്ന സമയത്ത് ഇതമ്മ കാണാതിരിക്കുമ്പോ ഞാൻ നിനക്ക് തന്നില്ല, മറന്നുപോയില്ലെന്ന് ചോദിച്ച് അവൻ ചോദിക്കണ്ട, അമ്മ കൊണ്ടുവന്ന് ഒന്നുകൂടെ വിളമ്പും. തന്നാലും ഞാൻ കഴിച്ചായിരുന്നു അമ്മ എന്നാ സത്യവും ചിലപ്പോ പറയും, കഴിച്ചിട്ടില്ല, മൂടിയിട്ടിരിക്കുക. പക്ഷെ അമ്മ ഒന്നുകൂടെ വിളമ്പും. അപ്പൊ ഇവൻ ഈ രണ്ടാമത് വിളമ്പിയതും ആദ്യം വിളമ്പിയതും കൂടെ മറ്റവന്റെ ഇലയിലേക്ക് അഹ മാറിപ്പോകുമ്പോ കൊടുത്താൽ അവന്റെ ആർത്തിയും ആ പരാക്രമവും കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവനേക്കാൾ പരാക്രമത്തിൽ ഇപ്പുറത്ത് കുട്ടിക്കാരത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബിംബമാണ്. കാരണം ഏതൊന്നും വേണ്ട എന്നങ്ങ് വിചാരിച്ചാൽ വല്ലാത്തൊരു സുഖമാണ്. ഏതൊന്നും കൂടെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അതീവ ദുഃഖം. വിദ്യാഭ്യാസം അതായിരുന്നിരുന്നെങ്കിൽ ഇന്ന് നാം വളരെ ഉയരങ്ങളിലെത്തിയത്. പക്ഷെ നമ്മൾ ഏതൊക്കെ കൂടെ കിട്ടും എന്നുള്ളതിന്റെ ഓട്ടത്തിലാണ്. അതുകൊണ്ടായി ദുഃഖം കൂടുതൽ. അതുകൊണ്ട് എനിക്ക് ഒന്നേ വേണ്ടൂ, ഇതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നീയും ഞാനും ഒന്ന് തന്നെ എന്ന് ഒരറിവ് കൈവരണം. അതൊഴിഞ്ഞ് ഒന്നും എനിക്ക് വേണ്ട. ഹേ ഭഗവൻ, അവിടുന്ന് അറിയുക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്ന് ഇത് എന്ന് ആ ഞാനും നീയും ഒന്നു തന്നെ എന്ന് അനുഭവിക്കണമെന്നല്ലാതെ അല്ലയോ ദൈവമേ അങ്ങ് അറിയുക നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്നതിന്ന് ഇത് എന്നി എന്നിയേ എന്നി അതല്ലാതെ ഞാനും നീയും ഒന്ന് തന്നെയാണെന്നല്ലാതെ വേറെ ആഗ്രഹം കാംക്ഷിതം അടിയനില്ല, എനിക്കില്ല. ഒറ്റ ആഗ്രഹമേ ജീവിതത്തിലുള്ളൂ, നീയും ഞാനും ഒന്നാണ്. അതറിയണം. അത് കൈവരുന്നതല്ലാത്ത ഒരാഗ്രഹം നീയും ഞാനും ഒന്ന് തന്നെയെന്ന് അനുഭവിക്കണമെന്നല്ലാതെ ആ അനുഭൂതി കൈവരണമെന്നല്ലാതെ ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള വേറെ ആഗ്രഹങ്ങളെല്ലാം ഇഹത്തിലെ ആഗ്രഹങ്ങൾ, പരത്തിലെ ആഗ്രഹങ്ങൾ, സ്വർഗാദി ആഗ്രഹങ്ങൾ, ഇഹപരകളിലെ ആഗ്രഹങ്ങളാണ് വിവേകത്തിന് തടസ്സം, വൈരാഗ്യത്തിന് തടസ്സം. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത നിത്യ അനിത്യ വസ്തു വിവേക. നിത്യവും അനിത്യവും തിരിച്ചറിഞ്ഞു ആദ്യ ഭാഗത്ത്. നിത്യം അങ്ങാണ്, അനിത്യമാണ് ജഗത്. ഈ ആയുസ് നഷ്ടപ്പെടുന്നു, അനിത്യമാണ് ഈ ജഗത്. ഈ ജീവിതം തന്നെ അനിത്യമാണ്, അങ്ങ് നിത്യനാണ്. നിത്യനായ അവിടുന്ന് വിവേകം കൊണ്ട് ഞാൻ അറിഞ്ഞു. വിരാഗതയ്ക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള, ഇവിടെ എവിടെയാ പരലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങും ഇങ്ങുമായി മാനസിക ലോകങ്ങളിലും ജനിമരണങ്ങളുടെ ലോകങ്ങളിലും സ്വർഗാദി ലോകങ്ങളിലും. സങ്കല്പോക്ക ലോകമാണ്. ആ സങ്കല്പത്തിനും അനുഭവമുണ്ട്. അത്രൈഷ ദേവ സ്വപ്നേ മഹീമാനം അനുഭവതി, യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, ശ്രുതം ശ്രുതമേവ അനുശൃണോതി, ദേശദിഗന്ധരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച സച്ച സർവം പശ്യതി സർവ പശ്യതി. സ്വപ്നവും ലോകമാണ്. ആ ലോകവും ഗംഭീരമാണ്. സ്വപ്നത്തിൽ വിറയ്ക്കും, സ്വപ്നത്തിൽ വേർക്കും, സ്വപ്നത്തിൽ തല്ലുകൊള്ളും. ഇപ്പൊ സങ്കല്പലോകങ്ങളും അനുഭവം തന്നെയാണ്. മുമ്പ് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണത് പെട്ടെന്ന് ഓർമ്മ വന്നാൽ അന്ന് ശരീരത്തിനുണ്ടായ ഭാവതലങ്ങളെല്ലാം ഇന്നും ഉണ്ടാവും. വേർക്കും, മുഖം ചുക്കിച്ചുളിയും, വിറയുണ്ടാവും, രോമാഞ്ചം ഉണ്ടാവും. ഒക്കെ കാണിക്കും മറ്റൊരാളെ, ഇതാ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാവും, ഞാൻ അന്ന് പെട്ടുപോയത്. സാധനമൊന്നുമില്ല, എന്നും നിലനിൽക്കും. അപ്പൊ അത്ര വലിയ ലോകങ്ങളുണ്ട്, മാനസിക ലോകങ്ങൾ, ഈ ലോകങ്ങളെല്ലാം. അപ്പോ അങ്ങല്ലാതെ വേറൊന്ന് എനിക്ക് വേണ്ട, അടിയനില്ല. ശൈവമൊന്നൊഴിഞ്ഞ് ശിവമല്ലാതെ മറ്റുമുള്ളതൊക്കെ വേറെ കാമങ്ങൾ, ഇഹത്തിലും പരത്തിലുമുള്ള കാമങ്ങൾ. അങ്ങും ഇങ്ങുമായി വലഞ്ഞുഴന്നിടുന്ന വഴി, ജനിമരണങ്ങൾ ഉണ്ടാക്കി വലയുന്ന വഴിയാണ്. അതെല്ലാം ജനനവും മരണവും ഉണ്ടാക്കുന്ന വഴിയാണ്. അതും നിനക്കിൽ നീ ആലോചിച്ചു നോക്കിയാൽ അതും നീ തന്നെ, നീ അല്ലാതെ വേറെ ഏതാ ഉള്ളേ? ആ കാമവും കൂടി നീയാണ് ഭഗവൻ. ആ നിലയിൽ നിന്നെ കിട്ടിയാൽ പിന്നെ ഇതെല്ലാം കിട്ടിയില്ലേ, പിന്നെന്തിനാ വേറിട്ട്? വെണ്ണയുണ്ടെങ്കിൽ നറുമയിൽ വേറിട്ട് കരുതേണം. വിദ്യയുള്ളവന് വേറെ വസ്തുക്കൾ കയ്യിൽ കരുതണോ എന്നൊക്കെ പണ്ടി ചോദിക്കുന്ന ഈ അർത്ഥത്തിലാണ്. ഈശ്വരനായ അവിടുന്നു അടിയനും ഒരേ ബ്രഹ്മവസ്തു എന്ന് തന്നെ അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് ഹേ ഭഗവാൻ അവിടുന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഈ ലോകത്തിലെ ഒന്നും തരണ്ട. നചികേതസ് പറഞ്ഞ പോലെ തവ തവൈവ വാഹ തവ നൃത്യഗീതേ. യമൻ വന്ന് പറഞ്ഞു, നൃത്തങ്ങൾ, ഗീതങ്ങൾ, അക്ഷരസുകൾ, സ്വരസുന്ദരിമാർ, സ്വത്ത്, പശു എല്ലാം പറഞ്ഞു. നജീറസ്സൊന്നും കുലുങ്ങിയില്ല. നജീറസ് പറഞ്ഞു, തവൈവ വാഹ തവ നൃത്യഗീതേ. കേങ്ങയോടെ പോയിരിക്കട്ടെ, ദൃഷ്ടനഷ്ടങ്ങളെന്ന് അങ്ങ് പറഞ്ഞ ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ ഉദരം ഉപാസിക്കുന്നത് മാത്രം കിട്ടിയാൽ മതി. അഖണ്ഡ ബോധത്തെ ഉപാസിക്കുവാൻ പോന്ന അനാഹത ചക്രത്തിലെ ഉപാസന കഠം, താമുതൽ ഠാവര അക്ഷരങ്ങൾ നിറച്ച അനാഹതത്തിലെ ആ താമരയിൽ വിരിഞ്ഞു നിൽക്കുന്ന അങ്കുഷ്ടമാത്രനായ പുരുഷനെ മാത്രം മതി. ഇതുവരൊന്നും വേണ്ട, അതൊക്കെ അങ്ങയോടെ പോയിരിക്കണ്ടായി. അതുപോലെ പ്രാർത്ഥിക്കുക, കടത്തിൽ നചികേതസ് പ്രാർത്ഥിക്കുന്ന പോലെ. ഞാനും അവിടുന്നും ഒരേ ബ്രഹ്മവസ്തു എന്ന് അനുഭവിച്ചറിയുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ലെന്ന് അവിടുന്ന് അറിഞ്ഞാൽ ശൈവമായ ഭഗവാൻ ആ പരമസത്യമല്ലാതെ സ്വർഗാദികളെ കാമിക്കുന്നതൊക്കെ ജനിമരണങ്ങൾക്കിടയാക്കുന്നതും പലമാതിരി ദുഃഖങ്ങളിൽ പതിക്കാനിടവരുത്തുന്നതും ആണ്. ഒന്ന് ആലോചിച്ചാൽ അതുമൊക്കെ അങ്ങയുടെ ലീലാവിലാസമാണ്. അങ്ങയെ കിട്ടിയാൽ പിന്നെ വേറിട്ടെന്തിന് ഈ ലോകം? ചിലര് ധ്യാനിക്കുന്നത് ബ്രഹ്മജ്ഞാനത്തിനാണ്, അതിന് നിരോധവും ഏകാഗ്രതയുമാണ് വഴി. യോഗശാസ്ത്രം അങ്ങനെയാ പറയാം, ഈശ്വര പ്രണിധാന വ, ഈശ്വര പ്രണിധാന വ. എന്താണ് ഈശ്വരൻ? പ്രണവ സസ്യ വാചക. ഇതെങ്ങനെയാണ്? സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അങ്ങനെയാ ദൃഢഭൂമിയിലെത്തുന്നത്. സതു അതാകട്ടെ, ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത് സേവിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ഒരു സത്സംഗമൊക്കെ ഉണ്ടെങ്കിൽ പോയി കുറച്ചു നേരം ഇരിക്കും, ഇത് കഴിഞ്ഞ് നേരെ പോയി സീരിയലിലേക്ക് ഇരിക്കും. അപ്പൊ അത് ദൃഢഭൂമിയിൽ എത്തുകയില്ല, കാരണം ഇതിനെ മറ്റത് ബുക്കി കളയും. ഇത് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ ഒരു വനിത വാങ്ങിച്ചുകൊണ്ട് പോകും. പണ്ട് വനിത എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമാണ് അല്ലേ? വനിത എന്ന് പറയുന്ന പദത്തിനൊരു നല്ല അർത്ഥമുണ്ട്, ശരിയല്ല. ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളൊരു ലക്ഷ്മിയാണ്. ഇങ്ങനെ മനോഹരമായ പേരുകളൊക്കെ ഇട്ട് പുറത്തെഴുതിയ പേരിന് ചേരാത്തതൊക്കെ അകത്ത് നിറച്ച്, ശരിയല്ല. പേര് കണ്ടാണല്ലോ ആളുകൾ വാങ്ങിക്കുന്നത്. പഴയ കാലത്ത് എന്നാൽ അടുക്കള നൽകുക ആത്മീയമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ചാൽ നിത്യവും ചായ കുടിച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കാം, ശരിയല്ല. ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുപോയി എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒക്കെ വെച്ച് കെട്ടി ഈ പുറമൊക്കെ കണ്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ ആള് മാറും. അതുകൊണ്ട് കൊണ്ടുവന്ന അന്ന് മുതൽ അവസാനം വരെ കുളിക്കാതിരുന്നാൽ ഈ മോടിയൊക്കെ ഉണ്ടാവും. ഈ പുറമേയുള്ള മോടിയായി കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല പേരാണ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാ രത്നം, ശരിയല്ല. അകത്ത് കയറിയാൽ സാധനം ആകർഷകമാണ്. അതൊക്കെയാ പോയി വായിക്കുക. പോകുമ്പോ ഇപ്പൊ താഴെ പെട്ടിക്കിടന്ന് രണ്ടെണ്ണം വായിക്കും. എന്നാ ഇതൊക്കെ കേട്ടു ഗുരുദേവന്റെ പുസ്തകം വാങ്ങിച്ചേക്കാം. ഓ അതിത് മതി, കേട്ടില്ലേ, ഇനിയിപ്പോ അടുത്ത കൊല്ലം. സദാശിവദർശനം പതിവായിട്ട് ചൊല്ലി നോക്കണം. ഇവിടെ വെച്ചേച്ച് പോകരുത്, എന്നിട്ട് ഇത് ഉറയ്ക്കണം. ദീർഘകാല നൈരന്തര്യ സേവനം അങ്ങനെ പുജിക്കണം. അപ്പൊ അവര് സേവിക്കുന്നതാണ്. എന്നാൽ ചിലരെ ആകട്ടെ ഈശ്വരനെ ഉപാസിക്കുന്നത് കാമനകൾക്കു വേണ്ടിയാണ്. ഈശ്വരന് അത് തരണം, ഇത് തരണം, അതും തരും. പ്രാർത്ഥിച്ചാൽ അതും തരും. പക്ഷെ പ്രാർത്ഥിച്ച് കിട്ടിക്കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴേക്കും അങ്ങനെ ചിന്ത വിളിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്. ആദ്യം ചെന്ന് പഠിക്കലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള വഴിപാടുകളും ഒക്കെ നേർന്ന് ഇത് മോനെ വേണമെന്ന് പറഞ്ഞു, മോനെ കൊടുത്തു. അപ്പൊ അവൻ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാനെ ചെയ്ത് വിളിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതാ ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചതോ? ഇങ്ങനെ ചോദിച്ചൊക്കെ തരുന്നയാളാ, അത് അങ്ങേരുടെ ലീലയാ. മേടിച്ചു കഴിഞ്ഞത് നിങ്ങൾക്ക് ഭാരമോ? അതിന് മേടിക്കുന്നതിന് മുമ്പ് ഏത് വേണമെന്ന് ആലോചിക്കണം. ഭഗവാനെ തന്നെ വേണോ? വിഭൂതികൾ വേണോ? ചിലർ വിഭൂതികൾക്കാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു കൊച്ചു ഭഗവാനാവാൻ. മനസ്സിലായില്ല, അങ്ങേരെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. അങ്ങേരുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ വിഭൂതിയൊന്നും കാണിക്കുകയും വേണ്ട. വിഭൂതി കാണിക്കാൻ അങ്ങേരെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങേര് കാണിക്കുന്ന വിഭൂതിയാണല്ലോ ഇതെല്ലാം. ശരിയല്ല, ഇനി ഇതിനകത്ത് നമ്മൾ കയറി ഒരു വിഭൂതിയും കൂടെ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങേരെ കാണിക്കുമ്പോ ഇത് ഭൂതി പരിപൂർണമാണ്. അങ്ങേരുടെ ഐശ്വര്യമാണ് ഇതെല്ലാം, അത് വളരെ അത്ഭുതാവഹമാണ്. വളരെ വലിയ അത്ഭുതങ്ങളാണ് അങ്ങേര് കാണിക്കുന്നത്. ചിങ്ങത്തിലും കന്നിയിലും വരെ മഴ പെയ്യുക. ശരിയല്ല. അപ്പൊ അതിന്റെ സൂത്രവാക്യത്തിൽ നിന്ന് ഒരു ചെറുത് കിട്ടിയാൽ, ഒരു ജലധാര പ്രവർത്തിപ്പിച്ച് എങ്കിലും നമുക്ക് അങ്ങോട്ടെ കഴിവുണ്ടെന്നൊന്ന് കാണിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഈ വിഭൂതികളൊക്കെ ഉണ്ട്, അതിന്റെ ഒരു അല്പം കിട്ടാനാ ചിലർ ഉപാസിക്കുന്നത്. അത് കിട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പോവും. മറ്റത് പോവില്ല, മറ്റത് നിത്യ നിരന്തരമാണ്. അദ്ദേഹം രൂപമെടുത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് മരിക്കില്ല, എല്ലാം അദ്ദേഹത്തിന്റെ രൂപമാണ്. നമ്മൾ ഒരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ മരിക്കും. അപ്പൊ നമ്മുടെ ഭക്തന്മാരൊക്കെ കൂടെ കരയും, ഈശ്വരൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഭക്തന്മാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഈശ്വരനാണ്. ഇത് കഴിഞ്ഞ് എന്നെ സമാധി ഇരുത്താൻ നേരത്ത്, അല്ലെങ്കിൽ മരിച്ചു കുഴിച്ചിടാൻ നേരത്ത് അവിടെ കൂടിയവരെല്ലാം കൂടെ പറയും, ഈശ്വരൻ മരിച്ചു. മരിക്കുന്നത് ഈശ്വരനല്ലെന്ന് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. ബോധം ഈശ്വരനാണെന്നും അത് ഏകമാണെന്നും ശരീരമുള്ള ഞാൻ ഈശ്വരനല്ലെന്നും ഈ ശരീരം ഞാൻ ഒരിക്കൽ വെടിയുമെന്നും അത് കണ്ട് നിങ്ങളെല്ലാം കൂടെ ഈശ്വരൻ മരിച്ചുവെന്നും എന്തിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് ഞാൻ ഈശ്വരൻ അല്ലെന്ന് തന്നെ അറിയണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വളരെ അപകടമാണ്, സഹിക്കില്ല. ശരിയല്ല, ഇങ്ങനെ ഈശ്വരൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് നമ്മുടെ ബോധത്തിൽ. ഇങ്ങനെയൊക്കെ മരിച്ചിട്ടും പിന്നെയും പിന്നെയും ഈശ്വരന്മാർ ജനിക്കുന്നുണ്ട്. ജനിച്ചു മരിക്കുന്നത് ഒന്നും ഈശ്വരനല്ല. ഈശ്വരന് ജനിമരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചിലര് ധ്യാനിക്കുന്നത് അതിനാണ്, പരമാത്മഭാവത്തിന്, ശിവനെ ഏകാഗ്രത വഴി ഭജിച്ച് ശിവലോകമെത്തുക. അതിന് സ്വർഗാദി സുഖങ്ങളെല്ലാം ക്ഷണഭങ്കുരമാണെന്നറിയുക, അത് ജനിമരണങ്ങളുടെ ലോകമാണെന്നറിയുക. അതുകൊണ്ട് ഈശ്വര, എനിക്ക് നീ ഒഴിഞ്ഞ് വേറൊന്നും വേണ്ട. ആറ്, നിനക്കിലിന്തു ചൂടനൊന്നു തന്നെ നീ ഒഴിഞ്ഞു, മറ്റെനിക്കു ദൈവമില്ല. പൊൻവിളക്കിളച്ചുമാഴിയെ മനം തുടങ്ങി എന്നുമെന്നമൊക്കെ നെക്കി നക്കിടും കനം കുറഞ്ഞമേ കനിഞ്ഞു വന്ന കന്നലെ നിനക്കിൽ എന്തു ചൂടനൊക്കു തന്നെ നീയൊഴിഞ്ഞ് മത്തനിക്കു ദൈവമില്ല പൊൻവിളക്കിളച്ചുമാഴിയെ മനം തുടങ്ങി എന്നുമെന്നമൊക്കെ നെക്കി നക്കിടും മനക്കുറഞ്ഞ വേണിയെ കനിഞ്ഞു വന്ന കന്നലെ. ഇത് നല്ലൊരു ബിംബമാണ്, വളരെ നല്ല ഒരു ബിംബമാണ്. വീണ്ടും ഭഗവാൻ പറയുന്നു, നാരായണ ഗുരുദേവൻ പറയുന്നു, നിനക്ക് ആലോചിച്ചു നോക്കിയാൽ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട്. വീട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ആലോചിക്കാറുണ്ട്, വസ്തു മേടിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട്. അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണ്. ഭൗതികങ്ങളായ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല നടന്നതെന്ന് ആലോചിക്കുന്നവനറിയാം. മനസ്സിലായില്ല, ഭൗതികങ്ങളായ ഒരു കാര്യമെങ്കിലും ആലോചിച്ചിട്ടല്ല നടക്കുന്നത്, യാദൃച്ഛികമായാണെന്ന് ആലോചിക്കുന്നവനറിയാം. രണ്ടാമത്തെ ആലോചനയും ആദ്യത്തെ ആലോചനയും തമ്മിൽ ഇത്തിരി ഭേദമുണ്ട്. ആദ്യത്തെ ആലോചന തൈലധാര പോലെയാണ്, അവിടെ തിരിച്ചറിയാത്തതാണ്. പ്രവാഹ നിത്യത ഉള്ളതാണ്. നിങ്ങൾ വെച്ച വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠിപ്പ്, ഇതൊക്കെ എടുത്തു നോക്കിക്കോ. ആദ്യം നിങ്ങൾ ആലോചിച്ചതാണോ, ആ ഒരാലോചനയേ ഉള്ളോ, അതാണോ അവസാനം വരെ നിന്നത്? അതല്ല, ആലോചിക്കുകയും വന്നു ചേരുകയും ചെയ്യുമ്പോൾ ആലോചിച്ചും വന്നു ചേർന്നതിനെ ചേർത്ത് ആലോചിച്ചും ആലോചന ഒപ്പിച്ചെടുത്തതാണ്. ഞാൻ ഒരു കാര്യത്തിന് ആലോചിച്ചു, എനിക്ക് അതിനോട് സാദൃശ്യമുള്ള ഒന്ന് വന്നുകൂടി, സാദൃശ്യം ഹേതുവായി ഞാൻ ലോകനോട് പറഞ്ഞു ഇത് ഞാൻ ആലോചിച്ചതാണ്. ഞാനൊന്ന് ആലോചിച്ചു, അതിന് വിപരീതമായത് വന്നു. ആലോചനയെ ഞാനൊന്ന് മാറ്റി, സൂത്രത്തിൽ വന്നു ചേർന്നതിന് അനുഗുണമാക്കി മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ആലോചിച്ചുറച്ച് ചെയ്തതെന്ന് എന്റെ വിജയത്തിൽ പറഞ്ഞു. ഞാൻ ആലോചിച്ചതുപോലെ വന്നിരുന്നെങ്കിൽ തകർന്നു പോയേനെ. ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് ഞാൻ ആലോചിച്ചതാണെന്നും അതിന്റെ ക്രമിക വികാസമൊക്കെ ഞാൻ ആളുകളോട് പറഞ്ഞു. അത് നേടിയ രീതിയൊക്കെ വന്നു കഴിഞ്ഞു പറഞ്ഞു. അതിൽ ലോകൻ എന്നെ വന്ദിക്കാനും തുടങ്ങി. ശരിയല്ല, ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് ആലോചിച്ചും വന്നും ആലോചിച്ചും വന്നു ഇരിക്കുന്നതിന്റെ ആലോചനകളിൽ നിന്ന് അനുകൂലമല്ലാത്തവയെ മാറ്റി വന്നതിനനുഗുണമായി ആലോചനകളുടെ പരമ്പരയെ ചേർത്ത് പ്രവാഹനിത്യതയുള്ള ഒരാലോചനയെയാണോ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് പറയുക. പ്രവാഹനിത്യത എന്ന പദമായിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. നാരദഘട്ടില് കാശിയില് വാരാണസിയില് ഒരാൾ ഇറങ്ങി നിന്നതാണ്. വേണ്ട, കുറച്ചുകൂടെ മുകളിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി ബോധ്യം വരാൻ. ദേവപ്രയാഗയിലോ നന്ദപ്രയാഗയിലോ വെള്ളത്തിലിറങ്ങിയ ഒരാൾ മുങ്ങുകയാണ്. ഒന്ന് മുങ്ങി പൊങ്ങിയിട്ട് അയാൾ ഒന്നുകൂടെ മുങ്ങിയാൽ അയാൾ മുങ്ങിയത് ആദ്യത്തെ വെള്ളത്തിലാണോ, അതല്ല വേറെ വെള്ളമാണോ? വേറെ വെള്ളമാണ്. പക്ഷെ അയാൾ ഒന്ന് പറയുക, ഞാൻ ഗംഗയിൽ കുളിച്ചു എന്നാണ്. അടുത്തവൻ പോയി കുളിക്കുമ്പോൾ, അടുത്ത ആണ്ടിൽ കുളിക്കുമ്പോഴും അവൻ പറയുക ഗംഗയെ കുളിച്ചു എന്നാണ്. രണ്ടും രണ്ടു കുളിയല്ലേ? ശ്രുതി മനസ്സിലായില്ല. പ്രവാഹ നിത്യതയേയുള്ളൂ, നിത്യതയില്ലതിന്. ആലോചനയും ഒരു പ്രവാഹമല്ലേ, അതിന് നിത്യതയുണ്ടോ? നിത്യതയില്ലെങ്കിൽ ആ നൈമിഷിക പ്രവാഹത്തിന്റെ ആലോചനയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് ഞാൻ ചെയ്തു, അങ്ങനൊരു ചെയ്തുണ്ടോ? ഈ ലൗകിക ജീവിതത്തിൽ ഒന്നിനും ആലോചിക്കാനില്ല. ആലോചിക്കുന്നത് അത്രയും ദുഃഖമാണ്. എന്നാൽ ബോധത്തിൽ ആലോചിച്ചുറച്ചു നിന്നാൽ യാദൃച്ഛികമായതെല്ലാം വിജയമാണ്. ചിലർ വെറുതെ നടക്കുകയുള്ളൂ, കൂടെ നടക്കുന്നവർ ഒരുപാട് ഒരുപാട് ആലോചിക്കും. ചിലർ വെറുതെ നടക്കുകയുള്ളൂ, കാരണം അവർക്കൊരു സത്യം അറിയാം, അവർക്കുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിൽ ഒരാളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി, കഴുകി പാത്രമൊക്കെ വെച്ച് നിങ്ങൾക്ക് ആഹാരം തന്ന് കഴിപ്പിച്ചെഴുന്നേറ്റ് വിടുന്നു, ഒന്നും നിങ്ങൾ യോജിച്ചില്ല, ഉണ്ട് വയറ് നിറഞ്ഞിരിക്കുക, എന്നിട്ട് കൂട്ടുക. വേറൊരു തന്നെ ആലോചിച്ച് ഇവിടെ ചോദിച്ചാൽ കിട്ടുമെന്നൊക്കെ ആലോചിച്ചുറച്ച് പതുക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇരിപ്പില്ല, കാരണം അതെല്ലാം തീർന്നു. കാര്യമാണ്, ആലോചിച്ചുകൊണ്ട് കിട്ടുമോ? ഒരു ഇന്റർവ്യൂവില് ഒരുത്തനിരിക്കുമ്പോ ചോദ്യത്തിന് ഉത്തരം അവൻ തെറ്റിച്ചാ പറഞ്ഞു, അവന് ജോലി കൊടുത്തു, ശരിയായിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല. ഒരുത്തൻ ശരി പറഞ്ഞു, അവന് കൊടുത്തു, വേറൊരുത്തൻ പറഞ്ഞ് ശരിക്ക് കൊടുത്തില്ല. എന്താണ് ഈ പ്രപഞ്ച നിയമം? അങ്ങനൊരു പ്രപഞ്ച നിയമം തന്നെ ഉണ്ടോ? വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും, രസകരമാണ്. സൂക്ഷിക്കുകയും വേണം കേട്ടോ, ആലോചന ഒരു പിടിയിൽ നിർത്തി ആലോചിക്കണം, ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർ ചിലപ്പോ കൊണ്ടുപോകും. ആലോചിച്ച് ചിലപ്പോ പിടിവിട്ടു, ഈ ആലോചനയുടെ കട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകും. അപ്പോഴായിരിക്കും വീട്ടുകാരാരെങ്കിലും കയറുമെന്ന് കാണണം, വെറുതെ ഇരുന്ന് ചിരിക്കുന്നു, ഒരു മാറി നിന്ന് നോക്കും, ആരോടോ ആംഗ്യം കാണിക്കുന്നു. ഇതെല്ലാം ഈ ബോഡിയിലേക്ക് വരും, ആലോചനയെല്ലാം ആരോടോ ആംഗ്യം കാണിക്കുന്നു, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നു. നീ ഒന്ന് ഇന്ന് നോക്കി, അവനാ മുറിയിൽ നിന്ന് എന്തോ കാണിക്കുന്ന, കുഴപ്പമില്ലായിരുന്നല്ലോ, ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു, സദാശിവ ദർശനം കേട്ട് കഴിഞ്ഞ് വന്നു തുടങ്ങിയതാണ്. സൈക്യാട്രിസ്റ്റിന് പണിയാവൂ, വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആലോചനയെ ചരട് വിടാതെ പിടിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം ബോധ്യമാവും, ലൗകിക കർമ്മങ്ങളൊക്കെ ആലോചിക്കേണ്ടാത്തതാണ്. ഒരാലോചനയും അതിനാവശ്യമില്ലാത്തതാണ്. അവശ്യം വന്നാൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. അത് ഈ ചില വീട്ടിൽ അമ്മമാരുണ്ട്, അവർക്ക് ആലോചനയൊന്നുമില്ല, വിശക്കുന്നു, അവരുടെ ആഹാരം കയറിയിട്ടുണ്ടാകും, അവരെ കയ്യിൽ കിട്ടിയ ചുറ്റുമുള്ള സാധനം വിശക്കുമ്പോ ആഹാരത്തിന് റോ മെറ്റീരിയൽ വേണം, വീട്ടുമുറ്റത്തുനിന്ന് പറിച്ച് തകരയും ചെയ്യുമ്പോൾ താളും ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് തരും. ഗ്യാസും ഇല്ല, അൾസറും ഇല്ല, പരമാനന്ദ സുഖമായി കഴിച്ചിറങ്ങി പോരാ. ഇന്നയാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആലോചിച്ച് ലഡുവും ജിലേബിയും പ്രത്യേകമായിട്ട് വെണ്ടയ്ക്ക വഴറ്റി മനസ്സിലായില്ല. വഴറ്റിയ വെണ്ടയ്ക്കയിൽ മുളകും മല്ലിയും ഒക്കെ വറത്തരച്ച് ഒക്കൂടെ ഉണ്ടാക്കിയ കൊടുക്കും. ഇതാലോചിച്ചുണ്ടാക്കിയ സാധനമാണ്. കഴിച്ചെഴുന്നേക്കുന്നത് മുതൽ വയറ് കേടാവും. ആലോചിച്ചുണ്ടാക്കിയതാ, ആലോചിച്ചുണ്ടാക്കുന്നതെല്ലാം നമ്പൂതിരി ആലോചിച്ച പോലെ മനസ്സിലായില്ല. തിരുമേനി ആലോചിച്ചറിയില്ല. ഒരു ദിവസം ആളുകൾ നോക്കുമ്പോ ഒരു മഹിഷത്തിന്റെ രണ്ട് കൊമ്പിനിടയിൽ നമ്പൂരിയുടെ തല, നമ്പൂരി കാലിട്ടടിക്കുകയാണ്. അപ്പോഴാണ് ആളുകൾ കൂടി വടമൊക്കെ എറിഞ്ഞ് പിടിച്ചു കെട്ടി കൊമ്പറപ്പ് പുറത്തിറക്കിയപ്പോ ചോദിച്ചു, തിരുമേനി എന്ത് അബദ്ധമാ കാണിച്ചത്, ഈ മഹിഷത്തിന്റെ ഇടയിൽ തല കയറ്റിയത്? ഓടിച്ചെന്ന് കയറ്റിയതാ. രണ്ട് ദിവസം ആലോചിച്ച ഇതിനിടയിൽ എങ്ങനെ കയറുമെന്ന് നോക്കി. ഒരർത്ഥത്തിൽ നിങ്ങൾ ഈ കർമ്മരംഗത്ത് ആലോചിക്കുന്നത് മുഴുവൻ ഇതിനാണെന്നാണ് വെടിവട്ടത്തിൽ അവർ പറഞ്ഞത്. വെടിവട്ടം കൂടുമ്പോ ഇങ്ങനെയുള്ള ചില തമാശയാ പറയാ. അതിനകത്തുണ്ട് മനുഷ്യ കർമ്മത്തിന്റെ തലം. മനുഷ്യനെല്ലാം ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിലാക്കി അദ്ദേഹം തമാശയായി പറഞ്ഞു എന്ന് കൂട്ടിയാണ്. അതാണ് അതിന്റെ ഗാംഭീര്യം. ഒരുപാട് ആലോചിച്ച ഈ വട്ടത്തിനകത്ത് വീഴുന്നത് നാച്ചുറൽ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നിനയ്ക്കും ആളുകൾ, ഇവിടെ അങ്ങനെയുള്ള നിനയ്ക്കലല്ല. നന്നായി ആലോചിച്ചാൽ നിനയ്ക്കിൽ ഇന്ദുചൂടൻ ഒന്ന് തന്നെ നീ